ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകാൻ ഇന്ന് നിങ്ങൾ ഒരുക്കമാണോ സുഹൃത്തെ? ഒരുപക്ഷെ ഇപ്പോൾ താങ്കൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവം താങ്കളെ സ്വർഗത്തിലേക്ക് എടുത്താൽ താങ്കൾ സ്വർഗത്തിന് ചേരുന്നവനായിരിക്കുമോ?
പ്രിയരെ, വന്ദനം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ തിരുവചനം മാത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന ദൈവവചനം, ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും തരുന്ന ദൈവവചനം, ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്ന, നിത്യമായ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവവചനം, ഇന്നും പഠിക്കുവാൻ ലഭിച്ച അവസരത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ജീവസന്ദേശത്തിന്റെ വചനപഠന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ഇന്ന് അനേക ഭവനങ്ങളിലും മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്നത് കുട്ടികളാകുന്നു. വീടിന് അനുഗ്രഹമായും മാതാപിതാക്കൾക്ക് സന്തോഷമായും ഇരിക്കേണ്ട കുട്ടികളെ ഓർത്ത് മാതാപിതാക്കൾ വളരെയേറെ ഭാരപ്പെടുന്നു. അവരുടെ പഠിത്തകാര്യം മാത്രമല്ല, ഒട്ടനേകം ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ ഭാരപ്പെടുന്നതായ അല്ലെങ്കിൽ തെറ്റായ വഴികളിൽ പോകുന്നതോർത്ത് ബുദ്ധിമുട്ടുന്നതായ മാതാപിതാക്കൾ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ അപ്രകാരമൊരു അവസ്ഥയിലാകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും വേണ്ടതായ ഉപദേശങ്ങൾ നൽകി സഹായിക്കുവാനും ഞങ്ങൾക്ക് താൽപര്യമുണ്ട്. ഞങ്ങൾക്ക് എഴുതുമല്ലോ. ഇസ്രായേലിൽ ഇതുപോലെയൊരു അവസ്ഥ ദൈവത്തിന്റെ ന്യായവിധിയായിട്ടാണ് പ്രവാചകൻ അറിയിക്കുന്നത്. യെശയ്യാ പ്രവചനം 3:11 വാക്യം വരെ നാം ചിന്തിച്ചല്ലോ. 12 വാക്യത്തിൽ നാം കാണുന്നത്, എന്റെ ജനമോ കുട്ടികളവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകളവരെ വാഴുന്നു. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. കുട്ടികളവരെ പീഡിപ്പിക്കുന്നു. ഇക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമല്ലേ ഇത്? ആട്ടെ സുഹൃത്തെ, താങ്കളുടെ ഏറ്റവും വലിയ തലവേദനയാണെന്ന് താങ്കൾ പറയുന്ന വിഷയം ഇതുതന്നെയല്ലേ? എത്രയെത്ര മാതാപിതാക്കൾക്കാണ് കുട്ടികളാൽ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കുട്ടികൾക്കിടയിലാണ്. ദിനംതോറും അത് വർദ്ധിച്ചുകൊണ്ടാണിരിക്കുന്നത്. കാരണം പാപം, ദൈവവചനത്തോടുള്ള അവഗണന. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക, സ്ത്രീകൾ അവരെ വാഴുന്നുവെന്ന്. സ്ത്രീകൾ യെശയ്യാവിനെ ഇഷ്ടപ്പെടാൻ തരമില്ല, പ്രത്യേകിച്ചും സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാർ. എന്നെയും ഇത് പ്രസംഗിക്കുന്നതുകൊണ്ട് അത്ര ഇഷ്ടപ്പെടുമോ എന്നെനിക്കറിയില്ല. ഇന്ന് അനേകം തലങ്ങളിലും ഭരണം കൈയാളുന്നത് സ്ത്രീകളാണ്. അവർ നന്നായി ചെയ്യുന്നില്ലേ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ദൈവം പറയുന്നത് നാം ശ്രദ്ധിച്ചേ മതിയാകും. തുടർന്നുള്ള ഭാഗത്ത് പറയുന്നു, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു എന്ന്. ഇതാണ് കാരണം. ഇവിടെ പറയുന്നത് ഭരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണോ പൌരുഷമില്ലാത്ത പുരുഷനെക്കുറിച്ചാണോ എന്ന് വ്യക്തമല്ല. ഞാൻ ചിന്തിക്കുന്നത് രണ്ടും കുറേശ്ശെ ഉണ്ടെന്നാണ്. ഇന്നത്തെ സ്ത്രീ വിമോചന പ്രസ്ഥാനം തന്നെ അധപ്പതിച്ച സമൂഹത്തിന്റെ മറ്റൊരു അടയാളമാണ്. സ്ത്രീകളെ അടിമകളാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ദൈവവചനം അതിന് അനുവദിച്ചിട്ടുമില്ല. സ്ത്രീകൾ പുരുഷന്മാരെപ്പോലെ നടിക്കുമ്പോൾ അവർ ഉയർന്ന തലത്തിലേക്ക് വരികയല്ല, പിന്നെയോ താണ നിലയിലേക്ക് ആ സമൂഹം പോവുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വളരെ ഉയർന്ന അളവിൽ തന്നെ മനസ്സലിവും മൃദുലതയും നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവൾ പുരുഷനെപ്പോലെ പൊട്ടിത്തെറിക്കുന്നവളും ക്രൂരയും വിരസയുമായി തീർന്നാൽ യഥാർത്ഥത്തിൽ പുരുഷനേക്കാൾ അവൾ മോശപ്പെടുകയാണ്. രാഷ്ട്രത്തിന്റെ വീഴ്ച ഇതത്രേ. ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇത് സത്യമായിരുന്നു. റോമാ സാമ്രാജ്യത്തെ ഭൂപടത്തിൽ നിന്നും നീക്കാനുള്ള കാരണവും ഇതായിരുന്നു. അവരെ ആരെങ്കിലും വെളിയിൽ നിന്നും ആക്രമിച്ചതല്ല, പിന്നെയോ തങ്ങളിൽ തന്നെ വന്ന ക്രമക്കേടുകളാൽ സ്വയം വീഴുകയായിരുന്നു. ഒരിക്കൽ ലോകം മുഴുവൻ അടക്കിവാണ രാഷ്ട്രത്തിന്റെ വീഴ്ച അങ്ങനെയായിരുന്നു. അവൻ തന്റെ ജനത്തോട് വാദിക്കുന്നത് നോക്കുക. അടുത്ത വാക്യം 13 മുതൽ ഞാൻ വായിക്കാം. യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റു, വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട്. എന്റെ ജനത്തെ തകർത്തുകളവാനും എളിയവരെ ദുഃഖിപ്പിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. മൂപ്പന്മാരും പ്രഭുക്കന്മാരും സമൂഹത്തിലെ പ്രായം ചെന്നവരാണിവർ. നേതൃത്വത്തിലുള്ള പ്രായമുള്ളവരെയാണ് ദൈവം കുറ്റപ്പെടുത്തുന്നത്. യുവാക്കളിലെ പ്രശ്നം അവരിൽ തന്നെ ഉടലെടുക്കുന്നതല്ലെന്ന് നാം ഓർക്കണം. മുതിർന്നവരുടെ ഉത്തരവാദിത്വമില്ലായ്മ വളരെ ഗൌരവമേറിയ കുറ്റമാണ്. യെശയ്യാവിന്റെ കാലത്ത് ചുരുക്കം ചിലർ ധനികരാകുവാനും എല്ലാവരിലും ഭരണം നടത്തുവാനും ശ്രമിച്ചിരുന്നു. എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന് ദൈവം ആരോപിക്കുകയാണ്. അതെ, പാവപ്പെട്ടവനോട് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനോടാണ് ദൈവം ഇത് പറയുന്നത്. ഇങ്ങനെ കണക്കില്ലാതെ വാരിക്കൂട്ടി ഉറപ്പുള്ള വീടും അതുപോലെ എല്ലാ സൌകര്യങ്ങളും വെച്ച് പാർത്താൽ സുരക്ഷിതമായി എന്ന് കരുതേണ്ട. എത്ര ഉറപ്പുള്ള കെട്ടിടങ്ങളെയും ദൈവം ഒന്നു തൊട്ടാൽ പിന്നെ ആ സ്ഥലം അവിടെ ഉണ്ടാകില്ല. ദൈവത്തെ കൂടാതെയുള്ള സമ്പത്തും ദൈവത്തെ കൂടാതെയുള്ള പ്രയത്നങ്ങളും മറ്റെന്തിനേക്കാളും നമുക്ക് വലിയ പ്രശ്നമായി തീരും എന്ന് മറക്കരുത്. യഹൂദയിലെ സ്ത്രീകൾ വസ്ത്രധാരണത്തിലും ആഭരണം ഇടുന്നതിലും വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു. പക്ഷേ അവർ ദൈവത്തെ മറന്നായിരുന്നു ഇത് ചെയ്തത്. അതിന്റെ ഫലം വളരെ ഭയാനകമായിരിക്കുന്നു എന്നത്രേ പ്രവാചകൻ ഇവിടെ പറയുന്നത്. ഞാൻ 16 വാക്യം ഒന്ന് വായിക്കാം. യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തിത്തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പുലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. സ്ത്രീത്വത്തിന്റെ എന്തൊരു ചിത്രമാണിത്! നിശ്ചയമായും ഇവിടെ പ്രശ്നം ഹൃദയത്തിലാണ്. അപ്പോസ്തലനായ പത്രോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. 1 പത്രോസ് 3:1-4 വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൌമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഏതൊരു ഭർത്താവിനെയും നല്ലൊരു ഭർത്താവാക്കി തീർക്കാനുള്ള രഹസ്യം ഇതത്രേ. ഭർത്താവിനെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരു സഹോദരി ആകുന്നു താങ്കളെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വിവാഹത്തിനൊരുങ്ങുന്ന യുവതീ യുവാക്കന്മാരോടും ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ വിവാഹബന്ധത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മുപ്പിരിച്ചരടുണ്ട്. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഈ മുപ്പിരിച്ചരടിൽ ഒന്നാമത്തേത് ശാരീരിക പൊരുത്തത്തിന്റെ പിരിയാണ്. ഇത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത് മനപ്പൊരുത്തത്തിന്റെ പിരിയാണ്. അതായത് ഒരേ താൽപര്യങ്ങളോടുകൂടിയതായ രണ്ട് വ്യക്തികൾ. മൂന്നാമത്തേത് ആത്മീയ പൊരുത്തത്തിന്റെ പിരിയാണ്. അതായത് ദൈവത്തോടും ദൈവിക വേലയോടുമുള്ള ഇഷ്ടം. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ ശാരീരിക സൌന്ദര്യം ഒന്നുകൊണ്ട് മാത്രം ആകർഷിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എങ്കിൽ അവൾ അധികം താമസിയാതെ പരാജയപ്പെടും. അവന് അതിൽ താൽപര്യം ഇല്ലാത്തതായ ഒരു സമയം വരും. ഇതത്രേ പത്രോസ് പറയുന്നത്. അവളുടെ അലങ്കാരം, അതായത് ഭാര്യയുടെ ആകർഷണം, പൊന്നണിയുന്നതിലും വസ്ത്രം ധരിക്കുന്നതിലും മുടി പിന്നുന്നതിലും അപ്പുറമായിരിക്കണം എന്ന്. സൌമ്യതയും സാവധാനതയും നിറഞ്ഞ ജീവിത ശൈലിയായിരിക്കണം ഒരു സ്ത്രീയുടെ സൌന്ദര്യം. പുതുമ നഷ്ടപ്പെടാത്ത അലങ്കാരം ഇതത്രേ. ഈ മൂന്ന് ചരടുകളും പ്രധാനപ്പെട്ടതാണ്. ഒന്നിനെയും അവഗണിക്കരുത്. ഇവിടെ പറയുന്നത് കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തിത്തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ നാട്ടിലെ കാര്യം തന്നെയല്ലേ എന്നാണ് താങ്കളിപ്പോൾ പറഞ്ഞതല്ലേ? ശരിയാണ്. ഇന്നത്തെ നമ്മുടെ പെൺകുട്ടികളുടെ ഒരു നല്ല ചിത്രം കൂടിയാണിത്. യെശയ്യാവ് പറയുന്നു അവർ നിഗളികളായിരുന്നു. മാത്രമല്ല ലൈംഗിക വികാരമുണർത്തുന്ന ഭാവങ്ങളും വസ്ത്രധാരണ രീതിയുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇക്കാലത്തും പലരുടെയും വസ്ത്രധാരണ രീതി ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? പിന്നെ വല്ലതുമൊക്കെ സംഭവിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? ക്രിസ്തീയ സഭകളിലും കടന്നുകൂടിയിരിക്കുന്നത് ഇതുതന്നെയാകുന്നു എന്ന് ഖേദപൂർവം പറയട്ടെ. ഇങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് ശേവ പറയുന്നത് ശ്രദ്ധിക്കൂ. 17 വാക്യം: ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. പ്രവാചകൻ ഇവിടെ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രങ്ങൾക്ക് തലവേദനയായിരിക്കുന്ന ഒരു പകർച്ചവ്യാധിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ, എയ്ഡ്സ്. രഹസ്യത്തിൽ ചെയ്യുന്ന പാപത്തെ പരസ്യമായി വെളിപ്പെടുത്തുന്ന ചില ഗുഹ്യരോഗങ്ങൾ ഇന്ന് സമൂഹത്തിന് തന്നെ ഭയങ്കര ശാപമായിരിക്കുന്നു. എത്ര വലിയ പ്രശ്നമാണ് ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്! എന്നാൽ പോലും അവിഹിത ബന്ധങ്ങളിലേക്ക് അനേകർ ബന്ധപ്പെട്ടോടുന്നു. നമ്മുടെ അനേകം യുവതികൾ കാഴ്ചയ്ക്ക് വളരെ മനോഹരികളാണ്. എന്നാൽ അവർ വഴിയിലെ സർപ്പത്തെ പോലെയാണ്. കാരണം തെറ്റായി നടക്കുന്ന ഒരു പെൺ തനിക്കുള്ള ഈ രോഗം അനേകർക്ക് സമ്മാനിക്കുന്നു. അതിർവരമ്പില്ലാത്ത ഭോഗേച്ഛയ്ക്കുള്ള ദൈവശിക്ഷയാണ് ഇതെന്നതിന് ഇനിയും സംശയമുണ്ടോ? ഈ രോഗത്തിന്റെ ഭയാനകത തിരിച്ചറിയുന്നത് നമ്മുടെ ഉറ്റവർക്കെങ്കിലും ഇത് വരുമ്പോഴായിരിക്കും. ഓർക്കുക, പാപത്തോട് കളിക്കുന്നത് നാം ചിന്തിക്കുന്നതിലും ഏറെ ഏറെ അപകടകരമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന യുവതി, പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തിനുവേണ്ടി നിന്റെ ആയുസ് നീ നഷ്ടപ്പെടുത്തരുതേ. ഒറ്റ ജീവനേ ഉള്ളൂ, അത് കളയരുതേ. ദൈവത്തെ മറക്കുന്ന മനുഷ്യന് കിട്ടുന്ന ശിക്ഷ എത്ര ഭയങ്കരമാണെന്ന് നോക്കുക. ഇനിയും 18-24 വരെയുള്ള വാക്യങ്ങളിൽ: അന്ന് കർത്താവ് അവരുടെ കാൽചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തല, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവവസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്കു പകരം കയറും, പുരികുഴലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്കു പകരം രട്ടും, സൌന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. ഏതൊരു നാഗരികതയുടെയും അളവുകോലാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം. മിതവും ഒതുക്കവും മര്യാദയുമുള്ള വസ്ത്രധാരണമാകുന്നു സ്ത്രീകളുടേതെങ്കിൽ അത് ആ മുഴുവൻ രാഷ്ട്രത്തെക്കുറിച്ചും ചിലത് ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. അതെ, ആ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ച്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്കത് തോന്നാറില്ലേ? അവർ പാവപ്പെട്ടവരായിരിക്കാം. വില കൂടിയതോ വർണ്ണപ്പകിട്ടുള്ളതോ ആയിരിക്കില്ല അവരുടെ വസ്ത്രങ്ങൾ. എന്നാൽ ശരീരഭാഗങ്ങൾ മറയ്ക്കേണ്ടതുപോലെ മറച്ച് മാന്യമായി വസ്ത്രധാരണം ചെയ്തിട്ടുള്ള അവിടുത്തെ സ്ത്രീകളെ കാണുമ്പോഴറിയാം ആ വീടിന് ഒരു അടുക്കും ചിട്ടയുമുണ്ടെന്ന്, അവിടെ ഒരു കുടുംബനാഥനുണ്ടെന്നും അത് തെളിയിക്കും. നാം വായിച്ച ഈ ഭാഗത്ത് സ്ത്രീകൾ ധരിക്കുന്ന 20 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ നന്നായി വസ്ത്രധാരണം ചെയ്യുന്നതിൽ തീർച്ചയായും ഒരു തെറ്റുമില്ല കേട്ടോ. അങ്ങനെ വേണം. സ്റ്റൈലായി തന്നെ വസ്ത്രം ധരിക്കണം. പക്ഷേ ആ സ്റ്റൈൽ ഒരിക്കലും ആഭാസമാകരുതെന്നേയുള്ളൂ. കാലത്തിനനുസരിച്ചുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്നതിലും ഒരു തെറ്റുമില്ല. അങ്ങനെ വേണം. എന്നാൽ അത് നല്ലതുപോലെ വസ്ത്രധാരണത്തിനായാൽ മതി, മറ്റുള്ളവരെ ആകർഷിക്കുവാനാകരുത് എന്നാണ് പറഞ്ഞത്. താങ്കൾക്കുള്ളതുകൊണ്ട് മാന്യമായി വസ്ത്രം ധരിക്കണം. അന്നത്തെ സ്റ്റൈലിന് ചേരുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ചു എന്നതിലല്ല ദൈവം ഇസ്രായേലിലെ യുവതികളെ, അതെ സിയോൻ പുത്രിമാരെ, ശാസിച്ചത്. അവരുടെ ആന്തരിക ജീവിതത്തെക്കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. അവർ നിഗളികളായിരുന്നു, താന്തോന്നികളായിരുന്നു. കഴുത്തു നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് തത്തിത്തത്തിയുള്ള ആ നടപ്പ് അവരുടെ ഉള്ളിലെ അഹങ്കാരത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അനേകരും ഇന്ന് പുറമേയുള്ള വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ കാര്യവും ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഉള്ളിൽ ആകെ നിഗളിച്ചിരിക്കുകയാണ്. ഇതിന് രണ്ടിനും ഒരു സമതുലിത ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന പുറമെയുള്ള വസ്ത്രം കൂടുതൽ ശ്രദ്ധിക്കുന്നവർ ഒരുപക്ഷെ വെള്ള വസ്ത്രമേ ധരിക്കൂ, അവർ ആഭരണമിട്ടില്ല. എന്നാൽ അവരുടെ ജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? യഥാർത്ഥ അലങ്കാരം തൊലിക്കു പുറമേ അല്ല, അത് തൊലിക്കുള്ളിലാകുന്നു, ഹൃദയത്തിലാണ് അത്. ഇതത്രേ ഇവിടെ പ്രവാചകൻ പറയുന്നത്. 25-26 വാക്യങ്ങളിൽ നാം കാണുന്നു, നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും, അതിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും, അത് ശൂന്യമായി നിലത്ത് കിടക്കും. ഇത്രയൊക്കെ മുന്നറിയിപ്പുകളും ശാസനകളും നൽകിയിട്ടും ഇസ്രായേൽ മനം തിരിഞ്ഞില്ല. അവർ അഹങ്കാരത്തോടെ മുമ്പോട്ട് പോയി. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് മുന്നിൽ അവർ വീണുപോയി. അവർ പ്രവാസത്തിലേക്ക് പോയി. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ. ഇനി നമുക്ക് 4 അധ്യായത്തിലേക്ക് കടക്കാം. 2 അധ്യായത്തിൽ തുടങ്ങി 5 അധ്യായം വരെ ഒരു പ്രവചനത്തിന്റെ തുടർച്ചയാണെന്ന് പറഞ്ഞല്ലോ. ഈ അധ്യായങ്ങളിൽ ഈ പുസ്തകത്തിന്റെ മൊത്തം വിഷയത്തിന്റെ ഒരു രത്നച്ചുരുക്കമാണ് നാം കാണുന്നത്. 4 അധ്യായം യെശയ്യാ പ്രവചനത്തിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. കേവലം 6 വാക്യങ്ങളേ ഇതിലുള്ളൂ. ബാബേൽ പ്രവാസത്തിന്റെ അവസ്ഥയെ കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള മഹാപീഡന കാലത്ത് നിലനിൽക്കുന്ന ഇസ്രായേലിന്റെ അവസ്ഥയെയും ഈ അധ്യായത്തിൽ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ രൂപരേഖ വളരെ ലളിതമാണ്. മഹാപീഡന കാലത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് 1 വാക്യത്തിൽ മാത്രമാണ്. ഈ അധ്യായത്തിന്റെ ബാക്കിയുള്ള ഭാഗത്ത് രാജ്യത്തിൽ പ്രവേശിക്കുന്നതിനാവശ്യമായ ഒരുക്കങ്ങൾ എങ്ങനെയെന്ന് വിവരിക്കുന്നു. ഈ ഭാഗം തികച്ചും വരുവാനിരിക്കുന്ന കാര്യങ്ങളാകുന്നു എന്ന് ഞാൻ പറയട്ടെ. 1 വാക്യം നോക്കിക്കാട്ടെ. അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്ത വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളാം, നിന്റെ പേർ മാത്രം ഞങ്ങൾക്കിരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയും. യുദ്ധത്തിന് ശേഷമുള്ള ദാരുണ സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. യുദ്ധക്കളത്തിൽ തങ്ങളുടെ പുരുഷന്മാർ ഭയാനമാകും വണ്ണം പട്ടുപോയിരിക്കുന്നു. ഏതൊരു യുദ്ധത്തിലും ഇത് വാസ്തവമാണ്. മഹാപീഡനകാലത്ത് ഈ അവസ്ഥകൾ നിലനിൽക്കും. വേറൊരുവിധത്തിൽ പറഞ്ഞാൽ, യുദ്ധത്തിൽ ആണുങ്ങൾ അധികവും മരിച്ചുപോകുന്നതിനാൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ വളരെ അധികമായിരിക്കും. അതിന്റെ കണക്ക് നോക്കൂ. 7 സ്ത്രീകൾ ഒരു പുരുഷന് ഭർത്താവായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ. അവരോരോരുത്തരും പണിയെടുത്ത് വീട് പുലർത്താനും തയ്യാറാണ്. ഞാൻ വിചാരിക്കുന്നു, അന്ന് പുരുഷന് ഒരു ജോലിയും ചെയ്യേണ്ടി വരില്ല. കയ്യിൽ ഒരു ബുക്കുമായി ഓരോരുത്തരുടെ പങ്കും കൃത്യമായി തരുന്നുണ്ടോ എന്ന് കണക്കെടുത്താൽ മാത്രം മതി. എത്ര ഹീനമായ ദുഃഖകരമായ ഒരവസ്ഥയല്ലേ? 2 വാക്യം, അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവുമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിതഗണത്തിന് മഹിമയും അഴകും ഉള്ളതും ആയിരിക്കും. അന്നാളിൽ, ഇത് യഹോവയുടെ നാളിനെയാണ് കുറിക്കുന്നത്. ഈ പ്രയോഗം യെശയ്യാവിന്റെ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും നാം കാണുന്നുണ്ട്. മാത്രമല്ല, എല്ലാ പ്രവാചക പുസ്തകത്തിലും ഈ പ്രയോഗം കാണാം. പുതിയ നിയമത്തിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. യോവേലിന് പ്രത്യേകമായി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാകും. ഓരോ എബ്രായ ദിവസവും ആരംഭിക്കുന്നത് പോലെ സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ഇതാരംഭിക്കുന്നത്. അന്ധകാരത്തോടെ അത് ആരംഭിച്ച് പ്രഭാതത്തിലേക്ക് നീങ്ങുന്നു. അത് മഹാപീഡനത്തോടെ ആരംഭിച്ച് സഹസ്രാബ്ദത്തിലേക്ക് നീങ്ങുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് യഹോവയുടെ മുള എന്ന ഒരു പരാമർശം നാം ഇവിടെ കാണുന്നുണ്ട്. അതെ, മരുഭൂമിയിൽ മുളച്ചു വന്ന കൊമ്പാണ് യേശുക്രിസ്തു. 3-4 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളകയും യെരുശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ മക്കളിൽ നിന്നും ജാതികളിൽ നിന്നും മഹാപീഡനകാലത്തെ അതിജീവിച്ചു വരുന്ന ദൈവജനമുണ്ടായിരിക്കും. അന്ന് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ളവർ നിശ്ചയമായും ഈ കാലഘട്ടത്തിന്റെ ഒടുവിൽ ഉയർത്തെഴുന്നേൽക്കും. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് കർത്താവ് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ താൻ മഹാപീഡനത്തിന്റെ അവസാനത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതെ, അപ്പുറം കടക്കും എന്ന ഉറപ്പാക്കേണ്ടതിനായി ആരംഭത്തിങ്കൽ തന്നെ അവർ മുദ്രയിടപ്പെട്ടിരുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തെ അവസാനത്തോളം സൂക്ഷിക്കാൻ ഇടയൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവൻ അവസാനത്തോളം സഹിക്കാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഇതേ ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ജാതിയും യഹൂദനും ചേർന്നുള്ള വലിയ സംഘത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ മഹാപീഡനത്തിന്റെ തുടക്കത്തിൽ മുദ്രയേറ്റവരും അതിലൂടെ കടന്നുപോയവരും അത്രേ. സക്കരിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇതേക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അന്നാളിൽ ദാവീദ് ഗ്രഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും എന്നത്രേ. രാജ്യത്തിൽ പ്രവേശിക്കാൻ ദൈവജനം ഒരുക്കമുള്ളവരായിരിക്കണം. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം ഉയർത്തുന്നു. ഓരോ വർഷവും ഡിസംബർ 31-ാം തീയതി നാം ഒരു പ്രതിജ്ഞയെടുക്കാറില്ലേ? കഴിഞ്ഞ വർഷം കർത്താവിനായി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ദുഃഖത്തോടെ സമ്മതിക്കുന്നു. അടുത്ത വർഷം കർത്താവ് എനിക്ക് തന്നാൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് കർത്താവിനോട് നാം പറയുന്നത്. കർത്താവ് പുതിയ വർഷം തന്നു, പല പല വർഷങ്ങൾ തന്നു. പക്ഷേ ഇപ്പോഴും സാക്ഷ്യത്തിന്റെ വാക്കുകളും പ്രതിജ്ഞയുടെ പട്ടികയും ഒന്നുതന്നെയല്ലേ? കർത്താവ് ഇത് കേട്ട് മുഷിഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകാൻ ഇന്ന് നിങ്ങൾ ഒരുക്കമാണോ സുഹൃത്തെ? ഒരുപക്ഷേ ഇപ്പോൾ താങ്കൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവം താങ്കളെ സ്വർഗത്തിലേക്കെടുത്താൽ താങ്കൾ സ്വർഗത്തിന് ചേരുന്നവനായിരിക്കുമോ? അതോ പണ്ട് ഒരു അമ്മച്ചി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെയാണോ? അതറിയില്ലേ. ഒരമ്മച്ചി പതിവായി പള്ളിയിൽ ചെന്ന്, എന്റെ കർത്താവേ, എന്നെ ഈ ദുഷ്ടലോകത്തിൽ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നത്? മക്കളുടെ ആട്ടും കേട്ട് നാട്ടുകാരുടെ നിന്നയ്ക്ക് വേണ്ടി എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നത്? നിന്റെ അടുത്തേക്ക് എന്നെ അങ്ങ് വിളിക്കാൻ ഇനിയും എന്താ താമസം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളിയിൽ മറ്റാരുമില്ല. എന്നാൽ പലപ്പോഴും ഇത് കേട്ടിട്ടുള്ള കുസിനിക്കാരൻ മറഞ്ഞു നിന്നൊരു സൂത്രം ഒരു ദിവസം പ്രയോഗിച്ചു. അയാൾ ശാന്തഗംഭീരമായി പറഞ്ഞു, മകളെ, നിന്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് നിന്നെ ഞാൻ വിളിച്ചോളാം. അത് കേട്ടപാടെ അമ്മച്ചി പേടിച്ചുപോയി. ഉടൻ തിരുത്തി പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നു! ഇപ്പോ വിളിച്ച ആരായി വീടും നാടുമൊക്കെ നോക്കുന്നത്? പിന്നെ അമ്മച്ചി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ് കഥ. അതെ, ഭക്തിയുടെ ഭാവം കാണിക്കാൻ നാം പല പ്രസ്താവനകളും നടത്തും. പക്ഷേ ഉള്ളിലെ ചിന്ത മറ്റൊന്നായിരിക്കും. ആട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾക്കു വേണ്ടി എനിക്കുത്തരം പറയാൻ കഴിയില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, ഈ ഉള്ളവനെ കർത്താവ് വിളിച്ചെന്നാൽ സ്വർഗത്തിൽ യോജിക്കുന്ന വിധത്തിൽ എന്നെ ആക്കി തീർക്കുവാൻ കർത്താവിന് ഒത്തിരി ഒത്തിരി കേടുപാടുകൾ എന്നിൽ തീർക്കേണ്ടി വരും. ഒത്തിരി റിപ്പയർ വർക്കുണ്ട്. അതാണ് ജീവിതം. നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുന്ന ഒരു പാഠശാലയാണ് ഈ ജീവിതം. ഈ ഒരു ജീവിതം മാത്രമേയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ദുഃഖകരമായ ഒരു തെറ്റ് അനേകരിലുമുണ്ട്. നിത്യതയ്ക്കു വേണ്ടിയുള്ള ഒരുക്കം ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ്. മരണശേഷം നിത്യതയ്ക്കായി ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മരിച്ചവർക്കായി ഒന്നും നമുക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ താങ്കൾ ആയിരിക്കുന്നതുപോലെ ദൈവം സ്വർഗത്തിലേക്കെടുത്താൽ സന്തോഷവാനായിരിക്കുമോ? പ്രിയ സുഹൃത്തെ, നാം എങ്ങനെ ആയിരിക്കണമോ അത് ഇപ്പോഴും ആയിട്ടില്ല. അവൻ ചില മാറ്റങ്ങൾ കൂടി നമ്മിൽ വരുത്താൻ പോകുന്നു. 5-ാം വാക്യം നോക്കിക്കെ, യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവത്തിന്റെ തേജസ് എല്ലാ ഭവനത്തിന്മേലും ഉണ്ടായിരിക്കും. ആലയത്തിന്മേൽ മാത്രമല്ല, അതെത്ര മഹത്വകരമായ കാര്യമാണെന്ന് ഓർക്കുക. 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരമുണ്ടായിരിക്കും. ഒടുവിലായി ഇസ്രായേൽ രാഷ്ട്രത്തിന്മേൽ അന്നാളിൽ സുരക്ഷിതത്വം വരാൻ പോകുന്നു. ഇന്ന് ഇസ്രായേലിന് സമാധാനമില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രവചനം ഇന്ന് നിറവേറപ്പെട്ടിട്ടില്ല. ഓരോ വ്യക്തിയും തന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും കീഴിൽ സമാധാനമായിരിക്കുന്നു. ആ സ്ഥിതിയിലേക്ക് യഹൂദന്മാർ ഇന്ന് വന്നിട്ടില്ല, എന്നാൽ അന്നാളിൽ വരും. ശ്രദ്ധിക്കുക, സമാധാനം എപ്പോഴും കൃപ, കരുണ, വിശുദ്ധീകരണം എന്നിവയെ പിന്തുടരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം വിശുദ്ധമാകുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? സമാധാനപൂർണമാകുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? കർത്താവായ യേശുക്രിസ്തുവിനും മാത്രമേ അപ്രകാരം ഒരു ജീവിതം താങ്കൾക്ക് പ്രദാനം ചെയ്യുവാൻ സാധിക്കൂ. ഇന്ന് അതിനായി ദൈവകരങ്ങളിലേക്ക് താങ്കളുടെ ജീവിതത്തെ താങ്കൾ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം പഠിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ ദിവസത്തിനായി സ്തോത്രം. അവിടുന്ന് തന്ന ഈ അവസരത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ, ജീവിതത്തെ ക്രമീകരിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. Thank you.
这样。